നമസ്കാരം. ശ്രീമതി പ്രേമാനന്ദകൃഷ്ണൻ രാഗവിസ്താരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഇന്നിപ്പോൾ എന്തായാലും കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ മറ്റൊരു രാഗമാണെന്ന കാര്യം വ്യക്തമാണ്. ഏതാണ് ഈ രാഗം?
നമസ്കാരം ടീച്ചർ. ഇന്ന് സരസ്വതി എന്നുള്ള രാഗത്തിൽ വളരെ ദൈവിക പ്രദായമായ ഒരു രാഗമാണ് സരസ്വതി. സരസ്വതി രാഗമാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന രാഗവിസ്താരത്തിന്റെ അനന്തര എപ്പിസോഡിലേക്ക്.
ഈ രാഗത്തിന്റെ, സരസ്വതി രാഗത്തിന്റെ സ്വരങ്ങളെ കുറിച്ച്, സ്വരങ്ങൾ എങ്ങനെയാണ്?
പോകുമ്പോഴത്തേക്ക് 5 സ്വരം, തിരിച്ചു വരുമ്പോൾ 6 സ്വരം, അതായത് ഔടവ ഷാടവ രാഗം. പോകുമ്പോഴെന്ന് പറയുമ്പോൾ ആരോഹണം, ആരോഹണം 5 സ്വരം, അവരോഹണം 6 സ്വരം. സരി മ പ ദ സ സ നി ദ പ മ രി സ എന്നുള്ളതാണ് ആരോഹണം ആരോഹണം. 64-ാമത്തെ മേളമായ വാചസ്പതിയുടെ ജന്യമാണ് സരസ്വതി രാഗം. പോകുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധാരം ഇല്ലാത്ത രാഗമാണിത്. പോകുമ്പോഴുമില്ല, തിരിച്ചു വരുമ്പോഴുമില്ല. പോകുമ്പോഴും നിഷാദമില്ല, തിരിച്ചു വരുമ്പോഴും നിഷാദമുണ്ട്. ഏതൊക്കെ സ്വരങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഷഡ്ജം ആൻഡ് ഋഷഭം ഇസ് ദ സെക്കൻഡ് വൺ. സരി സെക്കൻഡ് ഋഷഭം, പ്രതിമധ്യമം, അതായത് സെക്കൻഡ് മധ്യമം. ദശ സെക്കൻഡ് ദേവതം. സാനീത നീത നിഷാദം, ഫസ്റ്റ് നിഷാദം. തിരിച്ചു വരുമ്പം സാനീത ഉപമരേ സ സരി മാരേ സ സരി മപമരേ സ സരി മപദസ നീത പപദ നീത ഉപമരേ സ എന്നുള്ളതാണ് അതിൻ്റെ സഞ്ചാരങ്ങൾ. 64-ാമത്തെ വാചസ്പതിയുടെ ജന്യം.
ഓക്കെ, ഇതെങ്ങനെയാ ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്? ആദ്യം മുതൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു രാഗമാണോ?
ആദ്യം മുതൽ പഠിപ്പിക്കില്ല, അതായത് കീർത്തനത്തിൽ മുതലാണ് സരസ്വതി രാഗം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതൽ പോപ്പുലർ അല്ലായിരുന്നു മുമ്പ്, അതായത് കൂടുതൽ കീർത്തനങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എഗെയിൻ ലൈക്ക് ആസ് ഐ സെഡ് കൂടുതൽ പീപ്പിൾ കൂടുതലും മീഡിയയിലോട്ട്, അതായത് നമുക്ക് എക്സ്പോഷറും ഒക്കെ ഉള്ളത് കാരണം എല്ലാവരും ഇപ്പോൾ കീർത്തനങ്ങളും രാഗങ്ങളും സ്വരങ്ങളും നിരവിലും എല്ലാം ഈ രാഗത്തിൽ ചെയ്യുന്നുണ്ട്, പോപ്പുലറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് മെയിനായിട്ട്.
ഓക്കെ, അതായത് ഇപ്പോൾ വേദിയിലൊക്കെ അവതരിപ്പിക്കുന്ന, എത്രത്തോളം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഗമാണ്?
വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രാഗമാണ്. അതായത് ആസ് ഐ സെഡ് മുമ്പ് എപ്പോഴും നമ്മൾ ഹെവി ആയിട്ടുള്ള രാഗം മാത്രമേ ക്ലാസിക്കൽ മ്യൂസിക്കിൽ സ്റ്റേജിൽ കച്ചേരിയിലൊക്കെ പാടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹെവി അല്ലാത്ത രാഗങ്ങൾ യൂസ് പാടുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം എല്ലാ രാഗങ്ങളും തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ അതിനെങ്ങനെ നമുക്ക് ഇൻസ്ട്രുമെൻസ്, ഇപ്പോൾ പാടുന്നവർക്ക് ഇൻസ്ട്രുമെൻസും അറിയാം. മുമ്പൊക്കെ പാടുന്നവർക്ക് അത്ര ഇൻസ്ട്രുമെൻസിൽ കൂടുതൽ പ്രാബല്യം കാണത്തില്ല. സോ അപ്പോൾ നമുക്കത് ഏതൊക്കെ കീ എന്നുള്ളതെന്നുള്ളതൊന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എല്ലാവരും അതൊക്കെ ചെയ്യുന്നത് കാരണം എല്ലാവരും ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഈ കച്ചേരികൾക്ക് സരസ്വതി രാഗം പാടുന്നുണ്ട്.
അത്ര ഹെവി അല്ല എന്ന് പറയുകയുണ്ട്. അപ്പോൾ ഒരു മനോധർമ്മത്തിനുള്ള സാധ്യത എത്രത്തോളം?
മനോധർമ്മത്തിനുള്ള സാധ്യതയുണ്ട്. മനോധർമ്മം എലോബറേറ്റ് ചെയ്ത് തന്നെ പാടാനായിട്ട്, ആസ് ഐ സെഡ് നിലവിലെ സ്വരം എല്ലാം പാടാനായിട്ട് പറ്റുന്ന രാഗം തന്നെയാണിത്.
ഓക്കെ, അപ്പോൾ എന്തായാലും കൃതികളും കീർത്തനങ്ങളും ഒക്കെ എന്തായാലും ഒരുപാട് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
ഹിന്ദുസ്ഥാനിയിലും ഈ സെയിം നെയിമിൽ തന്നെയാണ് ഈ രാഗം പറയുന്നത്. ഫേമസ് ആയിട്ട് സരസ്വതി, സരസ്വതി നമോസ്തു ദേശാരദേ വിദ്യാപ്രദേ, സരസ്വതി നമോസ്തു ദേശാരദേ വിദ്യാപ്രദേ, സരസ്വതി നമോസ്തു ദേ. ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൃതിയാണിത്. ഇത് വർണ്ണമൊക്കെ കഴിഞ്ഞ്, താളമൊക്കെ ശരിയായി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കൃതിയാണ് സരസ്വതി നമോസ്തുതെ. എസ്പെഷ്യലി സരസ്വതി ദേവിയാണ് നമ്മുടെ വിദ്യാരംഭത്തിൻ്റെ വിദ്യയ്ക്കുള്ള ദേവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സോ സരസ്വതി നമോസ്തുതെ പറഞ്ഞു കൊടുക്കും. അത് വിദ്യാരംഭത്തിൻ്റെ ദിനങ്ങളിലും നമ്മുടെ നവരാത്രി സമയത്തൊക്കെ പാടാനായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് ദൈവികമായിട്ടുള്ള ഒരു പാട്ട്. അനദർ ഫേമസ് ഒരു കീർത്തനമുണ്ട്, ഹരി ഹരി ഹരിയനി സ്മരണ ജയ സീതേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്, പാടി കാണിക്കാം. ഇറ്റ്സ് റയർ കീർത്തനമാണിത്.
ഓക്കെ.
ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ, ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ, ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ, ദുരിതമുമാനുനി ഓ മനസാ, ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ, ദുരിതമുമാനുനി ഓ മനസാ, ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ. വെരി റെയർ കീർത്തനം. വെങ്കടരമണ ഭാഗവതർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കീർത്തനമാണ് ഹരി ഹരി ഹരിയനി സ്മരണ ജേസിതേ. ത്യാഗരാജരുടെ അനദർ ഒരു ഫേമസ് അനുരാഗമൂലേ, അതെനിക്ക് പ്രോപ്പർ പാടാന്തരമല്ല, പക്ഷെ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണ്. ദാറ്റ്സ് ഓൾസോ വെരി ഫേമസ് ഇൻ സരസ്വതി. സരസ്വതി രാഗം ശരിക്കും ഓസ്പീഷ്യസ് എന്ന് വേണം പറയാം. ഈ പറഞ്ഞ ഹരി ഹരി ഹരിയനി, ഹരി എന്ന് സ്മരണ ചെയ്യൂ എല്ലാ ദുരിതങ്ങളും മാറാനായിട്ട് എന്നുള്ളതാണ് ആ ലൈനിൽ തന്നെ
ഒരു ഭക്തിരസ പ്രാധാന്യമുള്ള രാഗം.
വളരെ ഫേമസ് ആയിട്ടുള്ള രാഗമാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഗമാണ്.
ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഓരോ രാഗങ്ങൾ പറയുമ്പോഴും എല്ലാം ഇഷ്ടമുള്ള രാഗം തന്നെയാണ്.
ക്ലാസിക്കൽ സിംഗർ ആയി പോയി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ
ഓരോ രാഗവും
പഠിക്കുന്നതും ആൻഡ് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുമ്പോഴും ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലേ നമുക്കത് പൂർത്തി ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അടുത്ത പതിവ് പോലെ തന്നെ ശാസ്ത്രീയത്തിൽ നിന്ന് വിട്ട് അല്പം മറ്റ് ഗാനങ്ങളിലേക്ക് പോകുമ്പോൾ സിനിമാ ഗാനങ്ങളോ മറ്റോ ഒക്കെ ഇതിൽ സരസ്വതി രാഗത്തിൽ ഒരുപാടുണ്ടോ?
സിനിമാ ഗാനങ്ങളുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള ഒരു പാട്ടുണ്ട്, അതായത് ഞാൻ ചെറുപ്പത്തിൽ, അതായത് അഞ്ചാറ് വയസ്സുള്ളപ്പം ഈ റേഡിയോ സ്റ്റേഷനിൽ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടായിരുന്നു. അതിൽ കുറേ പാട്ടുകൾ ഞാനങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ആര് കമ്പോസ് ചെയ്തു, ആര് പഠിപ്പിച്ചു, ആര് ട്യൂൺ ചെയ്തൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അതെൻ്റെ മനസ്സിൽ നിന്നും പോവാത്ത ഒരു പാട്ടുണ്ട്, സരസ്വതി രാഗമാണത്.
നവരാത്രി പൂജയ്ക്കു നട തുറന്നു, നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു, നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവരാത്രി മണ്ഡപത്തിൽ നിന്നുയർന്നു. നവരാത്രി പൂജയ്ക്കു നട തുറന്നു, നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു, നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവരാത്രി മണ്ഡപത്തിൽ നിന്നുയർന്നു.
തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന കാരണം തിരുവനന്തപുരത്ത് സരസ്വതി മണ്ഡപം എന്ന് പറഞ്ഞ് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മണ്ഡപമുണ്ട്. അവിടെ നവരാത്രിക്ക് 9 ദിവസവും കച്ചേരി ക്ലാസിക്കൽ കൺസേർട്ട് കാണും. മഹാരാജാവ് തിരുമനസ് വന്ന് അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു കൺസേർട്ട്. ഈ പാട്ടിൽ സ്പെസിഫിക്കായിട്ട് നവരാത്രി മണ്ഡപത്തിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നവരാത്രി മണ്ഡപത്തിൽ നിന്നുയർന്നു 9 ദിവസം. ആ നവരാത്രിയിൽ സരസ്വതി ദേവിയെ വെച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അത് കാരണമായിരിക്കാം ഈ പാട്ടിന് ആ സരസ്വതി രാഗം തന്നെ സെലക്ട് ചെയ്തതായിരിക്കാം. അതിലൊരു ഉത്തായ സ്വരം, അതായത് ചിട്ടസ്വരം എന്ന് പറഞ്ഞിട്ട്, ശരിക്കും സെമി ക്ലാസിക്കലായിട്ടുള്ള ഒരു സോങ് ആണ് ഈ സോങ്. ചിട്ടസ്വരം അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പാടി കാണിക്കാം.
തീർച്ചയായും. മപദ സരീരി മമ സരീരി ദസ സപദ ദസ നിധമരി സരി മപ രി മപ മപദ പദ സ ദ സരീരി സ നിധമ മപദ സരി
ഈ മുത്തായ സ്വരവും അതിനകത്ത് ആ
സോങ്ങിനെ മനോഹരമായിട്ടുള്ള
മനോഹരമായ
ഭാഗം തന്നെയാണ്. എന്താ ഈ ചിട്ട സ്വരം എന്ന് പറയുന്നത്? എന്താണ്
ചിട്ട സ്വരം എന്ന് പറയുന്നത്? നമ്മള് പാട്ടിൽ, അതായത് കൃതി ഓർ കീർത്തനങ്ങള് വെൻ ചിട്ടപ്പെടുത്തുമ്പോഴത്തേക്കും, പാട്ട് ട്യൂൺ ചിട്ടപ്പെടുത്തുമ്പോഴത്തേക്കും അതിനകത്ത് കൽപ്പിത സ്വരം, അതായത് കൽപ്പന സംഗീതം, കൽപ്പിത സംഗീതം എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട്. കൽപ്പന സംഗീതം ഈസ് മനോധർമ്മം, ആ സ്കെയിൽ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യുന്നതാണ് കൽപ്പന സംഗീതം. കൽപ്പിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ബീൻ റിട്ടൺ, അത് അതുപോലെ തന്നെ പഠിപ്പിച്ച് അത് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. അതിനാണ് ചിട്ടപ്പെടുത്തിയത്, ഓൾറെഡി ചിട്ടപ്പെടുത്തിയത്, അത് ചിട്ടസ്വരം എന്ന് പറയും. മുത്തായ സ്വരം എന്നും പറയുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. മലയാളത്തിലും സാംസ്കൃതത്തിലും ഐ തിങ്ക് ചിട്ടസ്വരം, അതായത് ചിട്ടപ്പെടുത്തിയത്,
ചിട്ടപ്പെടുത്തി കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ അതുപോലെ സിനിമാ ഗാനങ്ങൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്?
സിനിമാ ഗാനം ഒരെണ്ണം ആദ്യം പറയാം. അതായത് ആയിരം അജന്ത ശില്പങ്ങളിൽ ആ മഹാബലിപുര ശില്പങ്ങളിൽ നമ്മുടെ മോഹങ്ങൾ ജന്മാന്തരങ്ങളാൽ സംഗീതമാലപിച്ചു, സംഗമ സംഗീതമാലപിച്ചു. ബ്യൂട്ടിഫുൾ, മനോഹരമായ രാഗം. ശംഖുപുഷ്പം എന്നുള്ള സിനിമയിലാണ് ശ്രീകുമാരൻ നമ്പിയുടെ രചനയ്ക്ക്, എം കെ അർജുനൻ മാസ്റ്ററുടെ സംഗീതത്തിൽ. ബ്യൂട്ടിഫുൾ സോങ്. കേട്ടാലും അറിയാം സെമി ക്ലാസിക്കലായിട്ട്. സരസ്വതി രാഗം സംടൈംസ് ലൈക്ക് ഇത് ഫിലിം സോങ്ങിൽ വരുമ്പോഴത്തേക്കും അത് സെമി ക്ലാസിക്കലായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ എന്താണെന്നറിയില്ല. എല്ലാ എനിക്കറിയാവുന്ന പാട്ടുകളെല്ലാം സെമി ക്ലാസിക്കൽ ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണത്. അതുപോലെ ദാസേട്ടൻ പാടിയ ഇനിയൊരു പാട്ടുണ്ട്,
സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു, വെൺകൊറ്റ കൂട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു.
അതും വളരെ ഫേമസ് ആയിട്ടുള്ള അനദർ സോങ്. സംഗീതം ദേവരാജൻ സംഗീതം, ഞാൻ വയലാറിന്റെ രചനയ്ക്ക് യേശുദാസ് പാടിയ അനാവരണം എന്നുള്ള ചിത്രത്തില്. ഈ രണ്ടു പാട്ടും ആക്ച്വലി സരസ്വതി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ റേഡിയോ തുറന്ന് പഴയ സോങ് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സരസ്വതി രാഗം ഈ രണ്ട് ഒരു പാട്ട് കേട്ടു, ആയിരം അജന്താ ശില്പങ്ങളും സരസ്വതി പോലെയുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് എന്ന് സരസ്വതി.
ഓക്കെ, എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ രാഗത്തെക്കുറിച്ച് ഇന്ന് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും രാഗവിസ്താരത്തിന്റെ ഈ അധ്യായത്തിൽ സരസ്വതി രാഗത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീമതി പ്രേമാനന്ദ കൃഷ്ണൻ.
നന്ദി, നമസ്കാരം.
ആയിരിക്കും.